ദൈവം പ്രവർത്തിക്കുന്ന വിധത്തെ ആർക്കും ഒരു വിധത്തിലും തങ്ങളുടേതായ വഴികളിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കില്ല. ദൈവം തന്റെ ഇഷ്ടപ്രകാരം തന്റെ മക്കളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
യെരിശാ പ്രവാചകന്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഏലീശ അനേകം രാജാക്കന്മാരുടെ ഭരണസമയത്ത് നിർവഹിക്കുകയുണ്ടായി. തന്നെ പിടിക്കുവാൻ വന്നതായ അരാം സൈന്യത്തെ ഏലീശ കൈകാര്യം ചെയ്ത വിധം നാം കാണുന്നതാണ്. അരാം രാജാവായ ബെൻഹദദ് വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ശമരിയ പട്ടണം പിടിച്ചടക്കി. ആറാം അധ്യായത്തിന്റെ 8-11 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാനൊന്ന് വായിക്കട്ടെ. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയമിറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യവുമല്ല തന്നെ തൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അരാം രാജാവിന്റെ ഓരോ പദ്ധതിയും അവൻ പോകുന്ന ഓരോ സ്ഥലവും ഇസ്രായേൽ രാജാവും മനസ്സിലാക്കി. അതുകൊണ്ട് അരാം രാജാവ് അസ്വസ്ഥനായിത്തീർന്നു. തന്റെ പാളയത്തിൽ ആരോ ഒരു ഒറ്റുകാരനുണ്ട് എന്ന നിഗമനത്തിലാണ് അരാം രാജാവ് എത്തിച്ചേർന്നത്. അവൻ തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ഒറ്റുകാരനെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആര്? വാസ്തവത്തിൽ എല്ലാവരും അരാം രാജാവിനോട് വിശ്വസ്തരായിരുന്നു. അവരിൽ ആരും തന്നെ ഒറ്റുകാരായിരുന്നില്ല എന്നത് വാസ്തവമാണ്. 12 വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവന്റെ ഭൃത്യന്മാരിലൊരുത്തൻ, യജമാനനായ രാജാവെ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അരാം രാജാവ് ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് പോലും ഏലീശ പ്രവാചകൻ പിടിച്ചെടുത്തിരുന്നു. ദൈവം അത് ഏലീശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് ഏലീശയ്ക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഏലീശയെ ഒഴിവാക്കുവാനാണ് ആരാം രാജാവ് തീരുമാനിക്കുന്നത്. ഏലീശ എവിടെയാകുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ ആദ്യം ആരാം രാജാവ് ആളുകളെ അയച്ചു. ദോദാനിലുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. യെരുശലേമിന് ഏകദേശം 60 മൈൽ വടക്കുള്ള സ്ഥലമായിരുന്നു ദോദാൻ. ദോദാൻ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് കിണറുകൾ എന്നാണ്. അത് വളരെ മേച്ചിൽപ്പുറങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. അത് അത്രമാത്രം പ്രധാനപ്പെട്ട സ്ഥലമല്ലായിരുന്നുവെങ്കിലും ആ പ്രത്യേക അവസരത്തിൽ ഏലീശയുടെ ആസ്ഥാനം ദോദാനിലായിരുന്നു. ആരാം രാജാവ് തന്റെ സൈന്യത്തെ അവിടേക്ക് അയച്ചു. അവർ ചെന്ന് സ്ഥലം വളഞ്ഞു. രാവിലെ ഏലീശയുടെ ബാല്യക്കാരൻ എഴുന്നേറ്റ്, യജമാനനെ, നാം എന്തു ചെയ്യും? പട്ടണം സൈന്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും? ഏലീശ കൊടുത്ത മറുപടി 16 വാക്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അതിനവൻ, പേടിക്കേണ്ട, നമ്മോടു കൂടെയുള്ളവർ അവരോടു കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. എത്ര മനോഹരം! ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താണ്! നമ്മോടു കൂടെയുള്ളവർ അവരോടു കൂടെയുള്ളവരെക്കാൾ അധികം. ഇത് അവാസ്തവമായി തോന്നുന്ന കാര്യമായിരുന്നു. കാരണം വെളിയിൽ ഇതാ അരാം സൈന്യം നിൽക്കുന്നു, ഏലീശയും ബാല്യക്കാരനും മാത്രം. ബാല്യക്കാരൻ ഭയന്ന് വിറയ്ക്കുന്ന അവസ്ഥയായിരുന്നു. ഏലീശ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏലീശയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. 17 വാക്യം, പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇപ്രകാരം അത്ഭുതകരമായ രീതിയിൽ ദൈവം എല്ലായ്പ്പോഴും തന്റെ ജനത്തോട് ഇടപെടുന്നുണ്ടോ എന്നതാണ് സംശയം. അനേകർക്ക് ഇതുപോലെ അത്ഭുതകരമായി ദൈവം ഇടപെട്ട് വിടുതൽ ലഭിച്ചതിനെക്കുറിച്ച് പറയുവാൻ കഴിയും. എന്നാൽ ചിലർക്ക് എന്നും ഇതുപോലെയുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ സാധാരണയായി കേൾക്കാറില്ലേ? ദൈവം തങ്ങളെ വിടുവിക്കുന്നതും നയിക്കുന്നതുമായ അത്ഭുതകരമായ അവസരങ്ങളെക്കുറിച്ച് മണിക്കൂറുകൾ അവർ വിവരിക്കും. എന്നാൽ വേറെ ചില വിശുദ്ധന്മാരുണ്ട്, അവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തും. അവർ പറയുന്നത്, ശേ പാവം, ഞാൻ എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇവർ ഈ പറയുന്നതുപോലെയുള്ള നടത്തിപ്പൊന്നും എനിക്ക് ദൈവത്തിൽ നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം, ഒന്നുകിൽ ഞാൻ അവനിൽ നിന്നും അകന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ സംശയിച്ചും ഭാരപ്പെട്ടും ഇരിക്കുന്ന പ്രിയ സുഹൃത്തെ, നമുക്ക് ആ ദോദാനിലേക്ക് തന്നെ ഒന്നുകൂടി പോകാം. താങ്കളുടെ മനപ്രയാസത്തിനുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട്. അതെ, ദോദാനിൽ. തിരുവചനത്തിൽ ദോദാനിനെക്കുറിച്ച് രണ്ട് പ്രാവശ്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു മനുഷ്യൻ അതാ ദോദാനിലേക്ക് നടന്നു വരുന്നു. അതൊരു യൗവനക്കാരനാണ്, വാസ്തവത്തിൽ അതൊരു ബാലനാണ്, 17 വയസ്സുള്ള ഒരു ബാലൻ. ആപത്തും പ്രതിസന്ധികളും അവിടെ അവനായി കാത്തിരിക്കുന്നു. സഹായമൊന്നും ഇല്ലാത്തതും യാതൊരു സംശയം ഇല്ലാത്തതുമായ ഒരു മൃഗം അതിന് വെച്ചിരിക്കുന്ന വലയിലേക്ക് നടന്നു കയറുന്നതുപോലെ അവൻ ആപത്തിലേക്ക് ചെന്നു ചാടുകയാണ്. ദോദാനിലേക്ക് പോകരുതെന്ന് വിളിച്ചു പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എപ്പോഴും അത്ഭുത വിടുതലുകൾ അനുഭവിക്കുന്നു എന്ന് സമർത്ഥിക്കുന്ന മണ്ടൻ പറയുന്നു, ഉപദേശി നിങ്ങൾ അവനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, അവന് ഒരു ദോഷവും വരില്ല. ദോദാനിൽ അവന് മുറിവൊന്നും ഉണ്ടാകിയില്ല. അടുത്തയാഴ്ച അവൻ വീട്ടിൽ എത്തുന്നത് കണ്ടു. ദൈവം അവനെ വിടുവിക്കും. ദോദാന് ചുറ്റും അഗ്നിരഥങ്ങളും അശ്വങ്ങളും ഉണ്ടെന്ന് ഏലീശയുടെ അനുഭവത്തിൽ നിന്നും കാണുന്നില്ലേ? അവൻ അവനെ വിടുവിച്ചുകൊള്ളും. എന്നാൽ അവനവിടെ രക്ഷപ്പെടുമോ? യോസഫിന്റെ സഹോദരന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി. അവനെ കൊല്ലുവാൻ തന്നെയാണ് അവർ ആലോചിച്ചത്. എന്നാൽ അല്പം തണുത്തപ്പോൾ അവരിൽ അല്പം ചിന്തിക്കുന്നവൻ അഭിപ്രായപ്പെട്ടതനുസരിച്ച് യോസഫിനെ വിൽക്കുകയാണ് ഉണ്ടായത്. അതെ, ഒരു അടിമയായി വിറ്റു. ആ കാലങ്ങളിൽ മരിക്കുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു ഒരു അടിമയായി വിൽക്കപ്പെടുന്നത്. നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമായിരുന്നു അടിമയുടെ അവസ്ഥ. എന്നാൽ 17 വയസ്സ് മാത്രമുള്ള യുവാവിനുണ്ടായ അനുഭവം അതായിരുന്നു. അതും അവനൊരു ദൈവമനുഷ്യനായിരുന്നു. എവിടെ പോയി ഈ അഗ്നിരഥങ്ങൾ? നിങ്ങൾക്കും എനിക്കും കാണുവാൻ സാധിക്കുന്നില്ല എന്ന കാരണത്താൽ അഗ്നിരഥങ്ങൾ അവിടെ ഇല്ല എന്ന് അർത്ഥമില്ല. അവ അവിടെയുണ്ട്. വളരെയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഏലീശയുടെ മേൽ ദൈവകരം ഉണ്ടെന്നുള്ളതിന്റെ തെളിവിനേക്കാൾ കൂടുതൽ യോസഫിന്റെ ജീവിതത്തിൽ ദൈവകരം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണുന്നു. എന്നിട്ടും ദൈവം ഒരിക്കൽ പോലും യോസഫിന് പ്രത്യക്ഷപ്പെട്ടതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവനുവേണ്ടി ഒരൊറ്റ അത്ഭുതം പോലും പ്രവർത്തിച്ചതായും കാണുന്നില്ല. എന്നാൽ അത്യാപത്ത് എന്ന് തോന്നാവുന്ന ഈ അനുഭവത്തെ ദൈവം ഉപയോഗിക്കുന്നതും യോസഫ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അത് മനസ്സിലാക്കുന്നതും നാം കാണുന്നു. തന്റെ സഹോദരന്മാരോട് അവന് പറയുവാൻ കഴിഞ്ഞത്, ദോദാനിലെ അഗ്നിരഥങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്നുള്ള വാക്കുകളാണ്. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന് ഗുണമാക്കി തീർത്തു. എത്ര മനോഹരമായ വാക്കുകളല്ലേ? അതെ, ദൈവം പ്രവർത്തിക്കുന്ന വിധത്തെ ആർക്കും ഒരു വിധത്തിലും തങ്ങളുടേതായ വഴികളിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കില്ല. ദൈവം തന്റെ ഇഷ്ടപ്രകാരം തന്റെ മക്കളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു. 18 വാക്യം നോക്കിക്കാട്ട്, അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഏലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. ഏലീശ തികച്ചും അസാധാരണമായ ഒരു കാര്യം ചെയ്തു. ആരാം സൈന്യത്തെ അന്ധത പിടിപ്പിച്ച് അവരെ തോൽപ്പിക്കേണ്ടതിനു വേണ്ടി ഏലീശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അപ്രകാരം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഏലീശ അവരെ ശമരിയിലേക്ക് നയിച്ചു. ശമരിയിൽ ചെന്നപ്പോൾ അവൻ അവരെ ശമരിയിലെ രാജാവിന് ഏൽപ്പിച്ചു കൊടുത്തു. രാജാവ് അവരെ കൊന്നുകളയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഏലീശ അതിന് സമ്മതിച്ചില്ല. അവരെ കൊല്ലരുത്, വിരുന്നു കൊടുത്തു പറഞ്ഞയക്കുക എന്നാണ് ഏലീശ നിർദ്ദേശിച്ചത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? കൊല്ലാൻ വന്നവർക്ക് വിരുന്ന് കൊടുത്ത് വെറുതെ വിടുക. 18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അതാണ് കാണുവാൻ സാധിക്കുന്നത്. 19 മുതൽ ഞാൻ വായിക്കട്ടെ. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവൻ അവരെ ശമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമരിയിലെത്തിയപ്പോൾ എലീശ യഹോവേ, കാണത്തക്കണ ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമരിയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിനവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾകൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകുടിച്ച ശേഷം അവനവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തിയും കരുണയും ദയയും എലീശയിൽ കൂടി വെളിപ്പെട്ടപ്പോൾ അരാം രാജാവ് വാസ്തവത്തിൽ വിറച്ചു കാണും. അങ്ങനെ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന കാര്യം അരാം രാജാവ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ബെൻഹദദ് ശമരിയെ പിടിച്ചടക്കിയതായി തുടർന്നുള്ള സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിനുശേഷം അരാം രാജാവായ ബെൻഹദ് തന്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയെ വളഞ്ഞു. അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും കാൽ കബ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ക്ഷാമം വളരെ രൂക്ഷമായിരുന്നു. ഒരു കഴുതത്തലയ്ക്ക് എത്രമാത്രം വില കൊടുക്കേണ്ടിയിരുന്നു എന്ന് ശ്രദ്ധിക്കുക. ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ ക്ഷാമത്തിന്റെ കാഠിന്യത്തെ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആഹാര സാധനമില്ലാതെ വന്നതിനാൽ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും ഭക്ഷിക്കുന്ന അവസ്ഥയിലെത്തി. 31 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശാഫാത്തിന്റെ മകനായ എലീശയുടെ തല ഇന്ന് അവന്റെ ഉടലിന്മേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. ഈ ക്ഷാമത്തിന്റെ ഉത്തരവാദി എലീശയാണെന്ന് രാജാവ് കരുതുവാൻ കാരണം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത്ഭുതകരമായ രീതിയിൽ ഭക്ഷണം നൽകേണ്ടത് എലീശയാണ് എന്ന് ഒരുപക്ഷെ രാജാവ് കരുതിയിരിക്കണം. എന്നാൽ എലീശ അപ്രകാരം ചെയ്യാതിരുന്നതുകൊണ്ട് അവനെ കൊന്നുകളയുവാനാണ് രാജാവ് തീരുമാനിക്കുന്നത്. ഈ സംഭവം 7-ാം അധ്യായത്തിലും തുടരുന്നതായി കാണാം. എലീശയുടെ ജീവിതത്തിലെ ഒരു പ്രോത്സാഹജനകമായ അനുഭവമായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവമാണ് 7-ാം അധ്യായത്തിലും തുടരുന്നത്. ശമരിയ പട്ടണം നിരോധിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം എലീശയിൽ ചുമത്തി അവനെ കൊല്ലുന്നതിന് ഇസ്രായേൽ രാജാവ് ശ്രമിക്കുന്നു. എന്നാൽ ദൈവം എലീശയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും അടുത്ത ദിവസം ക്ഷാമം അവസാനിക്കും എന്ന സദ്വർത്തമാനം അവനെ അറിയിക്കുകയും ചെയ്യുന്നു. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയാ ഗോതമ്പുമാവും ശേക്കലിന് 2 സെയാ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എല്ലാ സാധനത്തിന്റെയും വില വളരെ കുറയും എന്നത്ര ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ധാന്യങ്ങൾ വില കുറച്ച് വിൽക്കപ്പെടും. എങ്ങനെയാണ് അപ്രകാരം നടക്കുന്നത്? ആരും അകത്ത് കടക്കുവാൻ അനുവദിക്കാതെ പട്ടണത്തിന്റെ മതിലിന് ചുറ്റും അരാമ്യർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ ആഹാര സാധനങ്ങൾ എങ്ങനെ നഗരത്തിനുള്ളിൽ കൊണ്ടുവരുവാൻ സാധിക്കും? രാജാവ് എലീശയുടെ പ്രവചനം വിശ്വസിച്ചു എന്ന് തോന്നുന്നു. കാരണം രാജാവ് അവന്റെ ജീവനെ രക്ഷിക്കുന്നതിനായിട്ടാണ് കാണുന്നത്. എന്നാൽ രാജാവിന്റെ അകമ്പടി നായകൻ എലീശയെ പരിഹസിക്കുകയാണ് ചെയ്തത്. 2-ാം വാക്യത്തിൽ രാജാവിന് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഈ പ്രവചനം അടുത്ത ദിവസം അക്ഷരികമായി നിറവേറ്റപ്പെട്ടതായി തുടർന്നുള്ള ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് നഗരവാതിലിന് പുറത്ത് കിടന്നിരുന്ന ഒരു കൂട്ടം നിരാശരായ ആളുകളുടെ അടുത്തേക്ക് രംഗം മാറുന്നതായി കാണുവാൻ കഴിയും. വളരെ അധികം ചിന്തിപ്പിക്കുന്നതായ ഒരു സംഭവം. 3 മുതലുള്ള വാക്യങ്ങളിൽ, അന്ന് കുഷ്ഠരോഗികളായ 4 പടിവാതിൽക്കലുണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുകൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും. അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. അവർ കുഷ്ഠരോഗികളായിരുന്നതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയിരുന്നു. തങ്ങളുടെ ബന്ധുക്കളെയും സ്നേഹിതരെയും ആശ്രയിച്ചാണ് അവരുടെ ആഹാരാവശ്യം നിറവേറിയിരുന്നത്. വല്ലതും ആരെങ്കിലും കൊടുത്താൽ ആയി. ഇപ്പോൾ ഇത് നഗരത്തിന് അകത്തുള്ള എല്ലാവരും പട്ടിണി കിടക്കുകയാണ്. പിന്നെ എങ്ങനെ പുറത്ത് കടന്ന് എന്തെങ്കിലും അവർക്ക് ലഭിക്കും? ഈ പുറത്ത് കാത്തുകിടക്കുന്ന കുഷ്ഠരോഗികൾക്ക് കൊടുക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അവർ തികച്ചും നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ആഹാരം ലഭിക്കാതെ മരണത്തെ ഏത് നിമിഷവും മുന്നിൽ കണ്ടുകൊണ്ട് അവർ ദിവസങ്ങൾ തള്ളി നീക്കി. യാതൊരു ആശയ്ക്കും വഴിയില്ലാത്ത നിരാശിതരായ കുഷ്ഠരോഗികൾ. ഒന്നാമതേ രോഗം, നാം മുമ്പ് ചിന്തിച്ചതുപോലെ കുഷ്ഠം പാപത്തിന്റെ പ്രതിരൂപമാണ്. നാം ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് ഈ കുഷ്ഠരോഗികളെപ്പോലെ തീർത്തും നിസ്സഹായ അവസ്ഥയിലായിരുന്നു. മരിച്ചവരുടെ ഇടയിൽ ലോകത്തിൽ പ്രത്യാശയോ ദൈവമോ ഇല്ലാത്തവരായിരുന്നു നാമം. യാതൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് മനസ്സിലാക്കിയ കുഷ്ഠരോഗികൾ ശത്രുക്കളുടെ പാളയത്തിലേക്ക് സഹായത്തിനായി കടന്നു ചെല്ലുവാൻ തീരുമാനിക്കുന്നു. അവർ പറയുന്ന ശ്രദ്ധിക്കുക, നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോട് വെച്ചാൽ നാം ജീവിച്ചിരിക്കും. അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവർ അരാം പാളയത്തിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. ആ വലിയ സൈന്യത്തിന് എന്താണ് സംഭവിച്ചത്? 100,000+ വരുന്ന സൈന്യത്തിന് എന്തുപറ്റി? 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയീൻ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. അടുത്തു വരുന്ന ഒരു സൈന്യത്തിന്റെ ശബ്ദം അവരെ ഭയപരവശരാക്കി. അരാമ്യർ ക്രമത്തിനും മാർച്ച് ചെയ്തിരുന്നില്ല. അവർ ഓടിയപ്പോൾ ഓരോരുത്തൻ താൻ താന്റെ ജീവരക്ഷയ്ക്കായി ഓടുകയാണ് ചെയ്തത്. രാത്രിയിൽ അവർ വളരെ വേഗം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ. നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. നോക്കണേ, അക്കാലത്ത് സൈന്യം തങ്ങളോടൊപ്പം അവർക്കാവശ്യമായ സകല ആഹാര സാധനങ്ങളെയും കൊണ്ടുപോവുക പതിവായിരുന്നു. ഇത് ഒരു നീണ്ട യുദ്ധമായിരുന്നു. അവർ പർവ്വത പട്ടണമായ ശമരിയെയാണ് ആക്രമിക്കുന്നത്. രക്ഷപ്പെട്ട് ജീവരക്ഷാർത്ഥം ഓടിയപ്പോൾ അവർ തങ്ങളുടെ കൂടെ കൊണ്ടുവരുന്ന സകല സാധനങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അരാം സൈന്യം ഓടിപ്പോയിക്കഴിഞ്ഞ് ഈ കുഷ്ഠരോഗികൾ പാളയത്തിനുള്ളിൽ കടന്നു ചെല്ലുവാനിടയായി. അവർ തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം സ്വാദിഷ്ടമായ ഭോജനം കഴിച്ചു. അതിനുശേഷം അവർ സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി തങ്ങൾക്കാവശ്യമുള്ളതിലധികം ഒളിച്ചുവച്ചു. ഇപ്പോൾ അവരുടെ ആഗ്രഹമെല്ലാം അവസാനിച്ചു. അവർ സുബോധമുള്ളവരായി തീരുകയും ശരിയായി ചിന്തിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ജനം പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നാം ഇവിടെ തിന്ന് രസിക്കുകയാണ്. ഈ ചെയ്യുന്നത് നല്ല കാര്യമല്ല. ഈ സദ്വർത്തമാനം നാം പോയി അവരെ കൂടി അറിയിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്കൊരു വലിയ ആത്മീയ പാഠം ലഭിക്കുന്നു. ഈ സമയം ഞാനും നിങ്ങളും ദൈവവചനം ആസ്വദിക്കുകയാണ്. ഇന്ന് സദ്വർത്തമാന ദിവസമാണ്. നാം ഇവിടെ ഇരുന്നു കൊണ്ട് സന്തോഷിക്കുകയാണ്. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നാം എങ്ങനെയിരിക്കുന്നു? ആത്മീയമായി പട്ടിണി അനുഭവിക്കുന്നവർക്ക് ദൈവവചനം വിഭാഗിച്ചു കൊടുക്കുവാൻ താങ്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യത്തിലിരിക്കുന്നവർക്ക് ജീവന്റെ വചനം കൊടുക്കുന്ന കാര്യത്തിൽ താങ്കൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കഴിവുകൾ സദ്വർത്തമാനം ഘോഷിക്കുന്ന കാര്യത്തിൽ നാം ഉപയോഗപ്പെടുത്തണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ അടിയന്തര ഘട്ടത്തിൽ നാം മിണ്ടാതിരിക്കരുത്. ഈ കുഷ്ഠരോഗികൾക്കുണ്ടായ ചിന്താഗതി ശ്രദ്ധിക്കുക. ഇന്ന് സത്വർത്തമാന ദിവസമല്ലോ, നാമവും മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. സദ്വർത്തമാനം അറിയിക്കേണ്ട അടിയന്തര ആവശ്യം അവർ മനസ്സിലാക്കി. കാലവിളംബം വരുത്തുവാൻ കഴിയാത്തൊരു കാര്യമാണിത് എന്നവർ ബോധവാന്മാരായി. കാരണം അവർ ഭക്ഷിച്ച് സുഖമായിരിക്കുമ്പോൾ ശമരിയ പട്ടണത്തിൽ അനേകർ വിശന്ന് മരിക്കുകയാണ്, കുഞ്ഞുങ്ങൾ വിശന്ന് കരയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സുവിശേഷമാകുന്ന സദ്വർത്തമാനം നാം കേൾക്കുകയും അംഗീകരിക്കുകയും അതിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേണ്ട നമ്മുടെ ഈ രാജ്യത്ത് തന്നെ എത്രയോ പേർ യേശുവിനെ കൂടാതെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാം ഈ ദൂത് നമ്മുടെ ചുറ്റുപാടിനും നൽകുന്നില്ല എങ്കിൽ കുറ്റം നമുക്കാകും. അതുകൊണ്ടത്രേ പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞത്, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്ന്. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ അഭിമാനം കൊണ്ടിരുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഈ രക്ഷയുടെ സദ്വർത്തമാനം നാം അറിയിക്കുന്നില്ല എങ്കിൽ നാം കുറ്റക്കാരായിത്തീരും. നമ്മെ ദേശത്തിന് കാവൽക്കാരാക്കി വച്ചിരിക്കുകയാണ്. അവരുടെ രക്തം നമ്മോട് ചോദിക്കും എന്ന ബോധം എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ഇന്ന് ജനങ്ങൾ വലിയ ക്ഷാമത്തിന്റെ അവസ്ഥയിലാണ്. ആത്മീയ ക്ഷാമം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവും അല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവവചനം കേൾക്കുവാനുള്ള വിശപ്പും ദാഹവും ഇന്ന് ജനങ്ങളിൽ അധികമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിയന്തര സ്വഭാവത്തെ മനസ്സിലാക്കി ജീവന്റെ സദ്വർത്തമാനം അവർക്ക് കൊടുക്കുവാൻ നാം തയ്യാറാവുമോ? അതോ ഈ കുഷ്ഠരോഗികൾ ആദ്യം ചെയ്തതുപോലെ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒളിച്ച് സൂക്ഷിച്ച് തങ്ങൾക്കായി തന്നെ വെക്കുന്ന മനോഭാവമാണോ? സദ്വർത്തമാനം അറിയിക്കുവാൻ ദൈവം ലോകത്തിലേറ്റവും എളിയവരെയാണ് ഉപയോഗിക്കുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനം ആദ്യം അറിയിച്ച ഒരു കൂട്ടം പാവപ്പെട്ട ഇടയന്മാരാണ്. അവർ ബേത്ലഹേമോളം ചെന്ന് ദൈവദൂതൻ തങ്ങളോട് അറിയിച്ച പ്രകാരമൊക്കെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് മടങ്ങിപ്പോന്നു എന്ന് നാം വായിക്കുന്നു. അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് മറ്റുള്ളവരെ കൂടി അറിയിക്കുകയാണ് ചെയ്തത്. ഒരു കൂട്ടം പാവപ്പെട്ട മുക്കുവരെയാണ് യേശു തന്റെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തത് എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. ഇവിടെ ഇതാ സമൂഹത്തിൽ നിന്നൊറ്റപ്പെട്ട് നിരാശയിൽ കഴിയുന്ന, ആരും ഇഷ്ടപ്പെടാതിരുന്നതായ ഒരു കൂട്ടം കുഷ്ഠരോഗികൾക്കാണ് ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ കഴിഞ്ഞത്. ആദ്യം അവർ അത് തങ്ങൾക്കായി ഒളിച്ചുവെക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഉടനെ തന്നെ അവർ തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായി. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എല്ലാവർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന ബോധമാണ് പൌലോസ് അപ്പോസ്തലനും ഉണ്ടായിരുന്നത്. ഇന്ന് സദ്വർത്തമാന ദിവസമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? അതോ ഈ പാവപ്പെട്ട കുഷ്ഠരോഗികളോടൊപ്പം വരുവീൻ, നാം ചെന്ന് ഈ സദ്വർത്തമാനം അറിയിക്കാമെന്ന ചിന്തയോ താങ്കൾക്കുള്ളത്? അങ്ങനെ ഈ കുഷ്ഠരോഗികൾ പോയി രാജാവിനെ സദ്വർത്തമാനം അറിയിച്ചു. അനന്തരം ഇസ്രായേൽ മക്കൾ ആരാം പാളയത്തിൽ ചെന്ന് അനേകായിരങ്ങളുള്ള സൈന്യത്തിന് ആവശ്യമായ ആഹാരം കണ്ടെത്തി. ആവശ്യം പോലെ അവർക്ക് ഭക്ഷിക്കുന്നതിനുള്ള ആഹാര സാധനങ്ങൾ അവർ കാണുന്നു. ശമരിയിലെ കടകളിലെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ വില കുറച്ചു വിറ്റു. അതെ, കഴുതത്തലയൊന്നും ഇനിയും ഭക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏലിശയിൽ കൂടി ഉണ്ടായ പ്രവചനം അക്ഷരികമായി അന്ന് നിറവേറിയതായി നാം കാണുന്നു. ദൈവത്തിന്റെ വചനം എത്ര വാസ്തവമാണില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ വചനം വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കൂടെയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഇത് മറ്റുള്ളവരോട് പറയുവാനായിട്ടുള്ള ആ മനോഭാവം താങ്കളിലുണ്ടോ? അതെ, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒരിക്കലും നാം വീഴ്ച വരുത്തരുത്. നമുക്കതിനായി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
രക്ഷകായ ദൈവമേ നീയല്ല. ഉണ്ടാ